2019 ആഗസ്റ്റ് 5 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ശരിയായ ഭഗവത് ദർശനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ഗുരുപ്രകാശം പങ്ക്തി. ഭക്തിയും വിശ്വാസവും എന്നത് പുഴയും അതിലെ ഒഴുക്കും പോലെയാണ്. പുഴയുണ്ടെങ്കിലേ ഒഴുക്കുള്ളൂ, ഒഴുക്കുണ്ടെങ്കിലേ പുഴയുമുള്ളൂ. ഇപ്രകാരമാണ് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കാര്യവും. ഭക്തിയുണ്ടെങ്കിലേ വിശ്വാസമുള്ളൂ, വിശ്വാസമുണ്ടെങ്കിലേ ഭക്തിയുമുള്ളൂ. ഒന്നില്ലാതായാൽ മറ്റേതുമില്ല. അതിനു കാരണം ഒന്ന് മറ്റൊന്നിന് പൂരകമായി തീരുന്നു എന്നതാണ്. അഥവാ രണ്ടും ചേരുമ്പോഴാണ് അതിന് ഒന്നെന്ന അസ്തിത്വം കൈവരുന്നത്. ഭക്തന്മാരിൽ അധികവും ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുന്നവരാണ്. ഇവരിൽ തന്നെ കൂടുതൽ പേരും ഒന്നിലധികം ആരാധനാലയങ്ങളിൽ പോയി ഭഗവത് ദർശനം നടത്തുന്നവരാണ്. എത്ര ആരാധനാലയങ്ങളിൽ പോയി ഭഗവത് ദർശനം നടത്തിയാലും സംയമനവും സംതൃപ്തിയും കിട്ടാത്തവരും അനേകമുണ്ട്. കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഭഗവത് ദർശനം നടത്തുന്ന ഭക്തന് കൂടുതൽ പുണ്യവും കുറച്ച് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നയാൾക്ക് കുറച്ച് പുണ്യവും ആണ് ലഭിക്കുന്നതെന്ന ധാരണയുള്ളവരും ഉണ്ട്. ഇതെല്ലാം ഒരുവന്റെ വസ്തുബോധത്തെ അതല്ലെങ്കിൽ വിഷയബോധത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ നിന്നും കിട്ടാത്ത സംതൃപ്തി മറ്റൊരു ക്ഷേത്ര ദർശനത്തിൽ നിന്നും കിട്ടുന്നുണ്ടെന്ന് ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ അതിനാധാരം ഇപ്പറഞ്ഞ വസ്തുബോധമാണ്. ഒരുവൻ പരീക്ഷയിൽ ജയിക്കണമെന്നും ഉയർന്ന മാർക്കും നല്ല ജോലിയും കിട്ടണമെന്നും മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കണമെന്നും പാർപ്പിടവും മറ്റ് സുഖസൗകര്യങ്ങളും ഉണ്ടാവണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അപേക്ഷകളും ഉണർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായാൽ ആ ഭക്തന്റെ ഭക്തി സ്വാഭാവികമായ ഭക്തിയാണെന്ന് പറയാം. അതായത് അവന്റെ ഭക്തിയും പ്രാർത്ഥനയും വസ്തുബോധവുമായി സംബന്ധപ്പെട്ടതാണ്. അത്തരമൊരാളിന്റെ ക്ഷേത്ര ദർശനവും ഭഗവത് ദർശനവും കാര്യസിദ്ധി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൈവമെന്നും വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമെന്നും ഒക്കെയുള്ള ഭഗവത് നിർവചനങ്ങൾ ഇവരുടെ വകയായി രൂപം കൊള്ളുന്നവയാണ്. സ്വാഭാവികതയിൽ നിന്നുണ്ടാകുന്ന ഭക്തിഭാവമാണിത്. ഈ ഭക്തിക്ക് ഒരിക്കലും ഭക്തനെ നിത്യമായി തൃപ്തിപ്പെടുത്താനാവില്ല. എത്ര ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയാലും എത്ര ദിവസം ഭജനമിരുന്നാലും എത്രത്തോളം വഴിപാടുകൾ നടത്തിയാലും എത്രത്തോളം മന്ത്രങ്ങൾ ഉരുവിട്ടാലും ഭക്തി സ്വാഭാവികമായിരിക്കുന്നിടത്തോളം കാലം ഭക്തന് സംയമനവും ഉണ്ടാകുകയില്ലെന്നത് നിശ്ചയമാണ്. എന്തെന്നാൽ ഭക്തി എന്തെന്നും ഭക്തി എന്തിനെന്നുമുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഭക്തന് സംയമനമുണ്ടാകുന്നത്. സംയമനമാണ് ഭക്തി കൊണ്ടുണ്ടാകേണ്ട പ്രയോജനം. സംയമനം എന്നാൽ വിടുതൽ അല്ലെങ്കിൽ അടക്കൽ എന്നാണ് അർത്ഥം. നമ്മെ എന്തെല്ലാമാണോ ബന്ധത്തിൽപ്പെടുത്തുന്നത് അതിൽ നിന്നെല്ലാമുള്ള മോചനമാണ് ഭക്തി സാധ്യമാക്കുന്നത്. അതാണ് ഭക്തി കൊണ്ടുള്ള പുണ്യം. ആ ഭക്തി നിരുപാധികമാണ് എന്ന് പറഞ്ഞാൽ യാതൊന്നിന്റെയും കാര്യസിദ്ധിക്കായിട്ടുള്ളതല്ല ആ ഭക്തി. എപ്പോഴാണോ ഭക്തന് ഉപാധിരഹിതമായ അല്ലെങ്കിൽ നിരുപാധികമായ ഭക്തി ഉണ്ടാകുന്നത് അപ്പോഴാണ് അയാൾക്ക് സംയമനമുണ്ടാകുന്നത്. അങ്ങനെയൊരു സംയമനം സാധ്യമാകണമെങ്കിൽ ഭക്തൻ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം നടത്തണം. ഈ പൂർണ്ണ സമർപ്പണത്തിനായിട്ടാണ് ഭക്തൻ ഭഗവത് ദർശനം നടത്തേണ്ടതെന്ന് സാരം. അനേകം ആരാധനാലയങ്ങളിലേക്ക് ഓടി നടക്കുന്നതിനേക്കാൾ ഒരു ആരാധനാലയത്തിലെത്തി ഭഗവത് ദർശനത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേരാനായി അതുകൊണ്ട് തന്നെ സംയമനത്തിനുള്ള വഴി തുറന്നു കിട്ടും. അതിനുള്ള ഏറ്റവും ഉത്തമമായ സാധനയാണ് പ്രാർത്ഥന. വിശ്വാസം കൊണ്ടാണ് ഭക്തിയെയും പ്രാർത്ഥനയെയും ഭക്തൻ ഒന്നിപ്പിക്കേണ്ടത്. തങ്ങളെ സംസാരസാഗരത്തിൽ അകപ്പെടുത്തുന്നത് എന്തെല്ലാമോ അവയെല്ലാം പൊറുക്കണമെന്നതാണ് ഭഗവത് ദർശനത്തിൽ ഭക്തന്റെ അർത്ഥന. എന്നാൽ അത് മറന്നിട്ടാണ് ആരാധനാലയങ്ങൾ തോറും ശാന്തിക്കും സമാധാനത്തിനുമായി ധാരാളം ധനവും സമയവും ചെലവഴിച്ച് ഭക്തർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പുറമേക്ക് തെറ്റൊന്നുമില്ലെങ്കിലും ഭക്തിയുടെ പൊരുളറിയാതെയുള്ള ഈ യാത്ര വ്യർത്ഥമാണെന്ന് പറയാതെ വയ്യ. ഗുരുദേവ തൃപ്പാദങ്ങൾ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നത് നോക്കുക. മൗനപ്പൂന്തേനൊഴുക്കെ മതിയമൃതൊലിയെ മന്ദനാമൻ മനക്കൺ ജ്ഞാനക്കണ്ണാടിയെ നിന്തിരുവടിയടിയന്തി പൊറുത്തിയിട വേണം. നിരുപാധിക ദശയിൽ ആനന്ദസ്വരൂപനായി അനുഭവപ്പെടുന്നവനെ, ബുദ്ധിക്ക് അമൃതായ പുണ്യസ്വരൂപനെ, ബുദ്ധി ഉറയ്ക്കാത്ത ഈ ഭക്തന്റെ മനക്കണ്ണിന് ജ്ഞാനം പകർന്നവനെ, ദിവ്യനായ അവിടുന്ന് ഈ അടിയന്റെ സംസാര ദുഃഖം ശമിപ്പിക്കാൻ അനുഗ്രഹിക്കണം. ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ഈ ഒഴുക്കിൽ നിന്നാണ് ഭക്തന് ആനന്ദചിത്തനായി രൂപപ്പെടാനാവുക എന്ന തിരിച്ചറിവിൽ ഏവർക്കും ഭഗവത് ദർശനം നടത്താനാവട്ടെ.